Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അവിടെയും എനിക്കുണ്ടായിരുന്ന എന്താണ്? അജ്ഞാന സംശയവീര്യങ്ങളാണ്. ഇവിടെ തിമിരത്തിന് പകരം അവിടെ അജ്ഞാനം, അവിദ്യ. ശ്രുതിയിൽ നിന്ന് കിട്ടിയ ജ്ഞാനം, അല്ലെങ്കിൽ ഗുരു തന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ച ആ ജ്ഞാനം, ആ ജ്ഞാനം അജ്ഞാന സംശയവീര്യങ്ങളെ നീക്കി. നീക്കിയപ്പോൾ അത് സ്വയം പ്രത്യക്ഷ സ്വരൂപമായിരുന്നു. അവിടെ ആ ജ്ഞാനത്തിന് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ, പിന്നീട് ജ്ഞാനം അവിടെ ഉണ്ടോ ഇല്ലയോ, അത്ര ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ആ ജ്ഞാനം എത്ര സമയം നിൽക്കും, അതിനൊന്നും പ്രസക്തിയില്ല. എന്തുകൊണ്ട്? അവിടെ അദ്വൈതം, അദ്വൈതത്തിൽ വികല്പങ്ങൾക്ക് സ്ഥാനമില്ല. ജ്ഞാനം അതിന്റെ ജോലിയെ നിർവഹിച്ചു. അജ്ഞാന സംശയ വിപര്യങ്ങളെ അവസാനിപ്പിച്ചു. അതോടുകൂടി ബുദ്ധിയുടെ സർവവികല്പങ്ങളും അവസാനിച്ചു. ആത്മാവ് ഇതൊന്നും കൂടാതെ പ്രകാശിക്കുന്നു. അജ്ഞാന സംശയ വിപര്യങ്ങൾ കൂടാതെ പ്രകാശിക്കുന്നു. അവിടെ പിന്നെ ചോദ്യം പിന്നെ എന്താണ്? ആത്മാവിനെ വെളിപ്പെടുത്തിയ ജ്ഞാനം പിന്നീട് എത്ര സമയം കൂടെ കാണും? ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം വരുമോ? ഇത്തരം അസംബന്ധങ്ങൾ, ഇത്തരം വികല്പങ്ങൾ അവിടെ സ്ഥാനമില്ല. എന്തുകൊണ്ട്? ആത്മാവിനെ സംബന്ധിച്ച അജ്ഞാന സംശയ വിപര്യങ്ങൾ അത് നശിപ്പിച്ചു. പക്ഷെ ആ ജ്ഞാനം അത് പ്രത്യക്ഷമാണ്. എന്തുകൊണ്ടാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്? അതുവരെ അജ്ഞാനം പ്രത്യക്ഷമായിരുന്നു. ഇപ്പോ മറ്റൊന്ന് പ്രത്യക്ഷമാണ്, ജ്ഞാനം പ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം പ്രത്യക്ഷമാണ്. അത് അന്ധക്കണത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് വിദ്വാൻ അങ്ങനെ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. എന്താണ്? ഞാൻ ആത്മാവിനെ പ്രത്യക്ഷമാക്കി. അങ്ങനെ പ്രത്യക്ഷമാക്കി എന്ന് അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല, അത് പ്രത്യക്ഷമാണ്. അല്ലെങ്കിൽ മറിച്ച് സാധാരണ പറയുന്നതുപോലെ, അത് വേറൊരു ഭാഷയിൽ പറയുന്നതാണ്, എനിക്ക് ആത്മാവിന്റെ അനുഭൂതിയുണ്ട്. അങ്ങനെയൊരു അവകാശവാദം വിദ്വാനില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. പ്രത്യക്ഷമെന്നോ അപരോക്ഷമെന്നോ അനുഭൂതിയെന്നോ എല്ലാം പറഞ്ഞു വന്ന് തന്നെ ഒരർത്ഥം തന്നെ. ആത്മാവ് സ്വയം അനുഭൂതി സ്വരൂപമാണ്. പിന്നെ അതിന്റെ ഒരു രണ്ടാമതൊരു അനുഭൂതി വന്നാൽ അത് ദ്വൈതമായി. ഇനി എന്തെങ്കിലും അനുഭൂതികൾ ഉണ്ടായിട്ടത് ആത്മാനുഭൂതിയാണെന്ന് ഒരാൾക്ക് ഭ്രമിക്കാം. അതെല്ലാം ഭ്രമം. അത് മാറുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഭ്രമത്തെക്കുറിച്ചല്ല. ഒരാൾ തത്വബോധം കൂടാതെ ധ്യാനിച്ചു, കണ്ടെത്തി ധ്യാനിച്ചു. ആദ്യം ഒരു ചെറിയ വെളിച്ചം വന്നു, പിന്നീടൊരു വലിയ വെളിച്ചം വന്നു. എന്താണ്? കണ്ണ് മഞ്ചിപ്പോയി, എന്താ പറയുന്നു, ഇതൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞാൽ പറയാം, ആത്മാവിനെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു. വലിയ പ്രകാശമായിട്ട്, സാധാരണ പ്രകാശം പോലെയല്ല, സൂര്യനെക്കാളും വലിയൊരു പ്രകാശമാണ്. ഭ്രമം, കേവലമായ ഭ്രമം. ഇനി ഒരാൾ ധ്യാനിച്ചു, അയാൾക്ക് അനുഭവപ്പെട്ട പ്രകാശം ഭ്രമം എന്നല്ല പറയുന്നു. ധ്യാനിച്ചാൽ പ്രകാശം ഇരുട്ടുമൊക്കെ അനുഭവപ്പെടാം. കാരണം എന്തുകൊണ്ട്? അന്ധക്കരണത്തിൽ ഇതെല്ലാം ഉണ്ട്. പ്രകാശം ഇരുട്ടും എല്ലാം അന്ധകരണത്തിലുണ്ട്. അതെല്ലാം വെളിപ്പെടാം. അത് ഭ്രമം എന്നല്ല പറയുന്നു. പക്ഷെ അതാണ് ആത്മാവെന്ന് ധരിച്ചെടുത്താണ് ഭ്രമം. ഇനി ഒരാൾ ധ്യാനിച്ചു പോയ സുഖം വന്നു. അതിനെ പറഞ്ഞു, മനുഷ്യന്റെ സുഖം, ദേവന്മാരുടെ സുഖം, അതുപോലെയൊക്കെയുള്ള സുഖങ്ങളുണ്ട്. ചെറിയ സുഖമാണ്, അതുവരെ പാൽപ്പായസം കുടിച്ച സുഖമേ അനുഭവിച്ചിട്ടുള്ളൂ. ഇത് അതിനും വലിയ സുഖമാണ്. അതിനും വലിയ സുഖമായതുകൊണ്ട് അയാൾ ഉറപ്പിച്ചാൽ ഇത് ആത്മാവിന്റെ സുഖമാണ്, താൻ അനുഭവിച്ച സുഖം, ആനന്ദമാണ്, പരമാനന്ദമാണ്. എന്തുകൊണ്ട്? താൻ ധ്യാനിച്ചപ്പോ പ്രത്യക്ഷമായി അനുഭവിച്ചാണ്. അനുഭവം അസംബന്ധം എന്നുള്ള പറയുന്നത് അങ്ങനെ അനുഭവം ഉണ്ടാവാം. അതല്ലേ മുമ്പ് ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, ഇവിടെ കേട്ടിട്ടുണ്ട് ആത്മാവ് പരമാനന്ദമാണോ, അടുത്ത് പറയുകയും ചെയ്യും. അത് പരമാനന്ദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചത് ആത്മാവിന്റെ ആനന്ദമാണ്, മുഖ്യമാണ്. എന്തുകൊണ്ട് ആത്മാവ് അനുഭവിക്കാൻ പറ്റില്ല? അതിന് പ്രകാശമായിട്ടോ ആനന്ദമായിട്ടോ ഇരളായിട്ടോ ഒന്നും ഒരിടത്തും അനുഭവിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? സാക്ഷാത് അപരോക്ഷ, അത് കേവലം അപരോക്ഷ സ്വരൂപമാണ്. അതുകൊണ്ട് അദ്വൈതിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അദ്വൈതം നിഷേധിക്കുന്നുമില്ല. പ്രകാശമോ ആനന്ദമോ ഒക്കെ അനുഭവങ്ങളുണ്ടാകും, അതിനദ്വൈതം നിഷേധിക്കുന്നില്ല. പക്ഷെ ആ അനുഭവങ്ങളൊന്നും തന്നെ ആത്മാവിന്റെ അനുഭവങ്ങളല്ല. എന്തുകൊണ്ട്? അവിടെയെല്ലാം ആത്മാവിന് അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരുവനുണ്ടായിരുന്നു, അവന്റെ അനുഭവം ഉണ്ടായിരുന്നു, അവൻ അനുഭവിച്ച ആനന്ദമുണ്ടായിരുന്നു, പ്രകാശമുണ്ടായിരുന്നു, അവിടെയെല്ലാം ദ്വൈതമുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഇവിടെ ദ്വൈതത്വം നിഷേധിക്കുകയാണ്. അദ്വൈതം പറഞ്ഞത് ഞാനും പ്രത്യക്ഷമാണ്, അതുകൊണ്ട് ആനന്ദവും പ്രത്യക്ഷമാണ്. ശ്രുതിയും പറയുന്നു ഒരു ജീവന് അനുഭവിക്കാമെന്നുള്ളതിൽ എത്രയോ വലിയ ആനന്ദം ശേഷിക്കുന്നു. അതനുഭവിക്കണമെങ്കിൽ ദേവനോ ഗന്ധർവനോ കിരണ്യഗർഭനോ ഒക്കെ ആകണം, എന്നാലേ അത് അനുഭവിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് എന്താ അഭ്യാസം നടത്തിയാലും കഴിയില്ല. അപ്പൊ അത്രയും വലിയ ആനന്ദം ഇവിടെ ഉണ്ട്. ഈ ആനന്ദമല്ല ഇവിടെ അന്ധകർമ്മസ്ഥോ, എന്ത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നോ അത് എത്ര വലുതായാലും ശരി, അതെത്ര പരിശ്രമിച്ച് നേടിയതായാലും ശരി, അത് മനുഷ്യലോകത്തിലോ ദേവലോകത്തിലോ എവിടെ ആയാലും ശരി, അതെല്ലാം എന്താണ്? അന്ധകർണസ്ഥവും ഭാഷകാരൻ പറയുന്നത് അന്ധകർണത്തിലുള്ളതാണ്, എല്ലാം മനസ്സിലുള്ളതാണ്. പരിശ്രമിച്ച് അത്തരം അനുഭവങ്ങളെയൊക്കെ ഉണ്ടാകുന്നത് നല്ലത് തന്നെ, അങ്ങനെ ഉണ്ടെന്നറിയാം. പക്ഷെ ഭാഷകാരൻ പറയുന്നു ഇതെല്ലാം രൂപാധികളെ പോലെ കേവലം പ്രത്യക്ഷ വിഷയങ്ങളാണ്. അവിടെ ഒരു സംശയം വരും. മഹാത്മാക്കളെല്ലാം പറയുന്നു ആനന്ദത്തെക്കുറിച്ച്, ആത്മാനുഭവത്തെക്കുറിച്ച്. ശ്രുതി എന്ന് പറയുന്നത് വേദാഹ വേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപ്രസ്ഥാ ഋഷിമാരൊക്കെ അബദ്ധമാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആ വാക്യങ്ങളിലും വാചകങ്ങളിലും പിടിച്ച് തൂങ്ങരുത്. നമ്മുടെ ഭാഷ്യകാരം പറയുന്നത് അതിൻ്റെയൊക്കെ താല്പര്യം എന്തെന്നുള്ളതാണ്. നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതല്ല, അത് പിന്നെ വീണ്ടും പറയേണ്ട കാര്യമില്ല. അതിൽ നിന്നെല്ലാം നമ്മൾ പലതും ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ധരിച്ച് ശരിയെന്ന് പറയാൻ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അതിന് നമ്മുടെ മൂഢത മാത്രം മതി. ഇവിടെ പറയുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും പറയുന്നിടത്ത്, മഹാത്മാക്കൾ പറയുന്നിടത്ത് അതിൻ്റെയൊക്കെ പരമമായ താല്പര്യം എന്താണ്? നമ്മൾ ധരിച്ചതാണോ അതോ ഇനി അത് ധരിക്കേണ്ടതുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആത്മപ്രത്യക്ഷം എന്ന് പറയുന്നത് രൂപരസാദികളെപ്പോലെയുള്ളു. അങ്ങനെ ഒരു പ്രത്യക്ഷമുണ്ട്, അത് ആത്മധർമ്മമല്ല. ആത്മപ്രത്യക്ഷം എന്നതിന്റെ താല്പര്യം ആത്മാവിലുള്ള വികല്പങ്ങളെ നിരാകരിക്കുന്ന ജ്ഞാനം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ജ്ഞാനമുണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ആത്മാവ് അത് ജ്ഞാനവിഷയമല്ല, അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വേദു വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സാസം. മനസ്സ്, ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം എവിടെ നിന്നാണ് പിന്തിരിയുന്നത്? അതാണ് ആത്മാവ്. മനസ്സിന് ബുദ്ധിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാതെ അതാണ് ആത്മാവ്. ദൃശ്യതേ അഗ്രിയ ബുദ്ധിയ, ഉപനിഷത്ത് പഠിച്ചവരുടെ മനസ്സിൽ അതൊക്കെ വരും. സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി എന്ന് പറയുന്നുണ്ടോ? സൂക്ഷ്മമായ ബുദ്ധിയുണ്ട്, അതിനെ ഗ്രഹിക്കാവുന്നു. അതുതന്നെ ഭാഷകാരൻ പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച് ഒരു പ്രത്യക്ഷജ്ഞാനമുണ്ട്. ആ പ്രത്യക്ഷജ്ഞാനം എങ്ങനെ എന്ത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ പ്രത്യക്ഷജ്ഞാനം ആത്മാവിനുള്ള വികല്പങ്ങളെ നിരാകരിക്കുന്നത് മാത്രമാണ്. ആത്മാവിനെ പ്രത്യക്ഷമാക്കുന്നതല്ല. അതുകൊണ്ടത് ആത്മധർമ്മമല്ല, അത് ഈ പ്രപഞ്ചത്തിൽപ്പെട്ടു. പ്രപഞ്ചകോടിയിൽപ്പെട്ട ഒന്നാണ് ആത്മജ്ഞാനവും. അതാണ് വിദ്വാന്റെ വിദ്യ. അത് പറഞ്ഞാലും ചിലരുടെ മനസ്സിൽ തോന്നി. ഇതൊക്കെ പുസ്തകം വായിച്ച് പറയുന്നതല്ലേ, അനുഭവിച്ചിട്ട് പറയുന്നതാണ്. അനുഭൂതിയുണ്ടോ? എനിക്കതിന്റെ അനുഭൂതിയുണ്ട്. ഞാൻ അനുഭവിച്ചിട്ട് പറയുകയാണ്, ആത്മാവ് എനിക്ക് പ്രത്യക്ഷമാണ്. മറ്റേ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു അത് പ്രത്യക്ഷമാകത്തില്ല, പക്ഷെ എന്റെ അനുഭൂതിയാണ്. ശരി, സമ്മതിച്ചു, തനിക്ക് കൊമ്പുണ്ട്, എനിക്ക് കൊമ്പില്ല, പ്രശ്നം തോന്നുന്നില്ല, തർക്കമില്ല, വഴക്കില്ല. നമസ്കാരം, നമസ്കാരമേ, ഗുരുവിന് നമസ്കാരം. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതിയുടെ ബോധിച്ചെങ്ങനെ? ശ്രവണ മനനങ്ങളിലൂടെ, തപസ്സിലൂടെ ബോധിച്ചു. അതിനെ നിഷേധിക്കാൻ മറ്റൊരു ജ്ഞാനമില്ല. എന്തുകൊണ്ടാണ്? ജ്ഞാന സമ്പാദനത്തിനുള്ള പ്രബലമായ പ്രമാണം ശ്രുതിയാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന, അപ്പൊ അതിനെ രാമൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും. അതാണ് ജ്ഞാനം. അതുകൊണ്ട് അക്കാര്യത്തിൽ വിദ്വാന സംശയം പറഞ്ഞല്ലോ. വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അത് സംശയമില്ല. പറഞ്ഞു, നേരത്തെ പറഞ്ഞാലും സംശയമില്ലല്ലോ. ശരിയാണ്, മൂഢനും സംശയമില്ല. മൂഢനും സംശയമില്ല, വിദ്വാനും സംശയമില്ല. നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്. മൂഢന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ, തുടരുക. അല്ല, വിദ്വാന്റെ പക്ഷത്താണെങ്കിൽ അതാവുക. മറിച്ചാണെങ്കിലോ, അന്ധേനേവ നിയമാന യഥാന്ത ശ്രുതി എന്ന പറഞ്ഞു കുരുടൻ വഴി കാണിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടുകൂടെ ഭാഷ്യകാരൻ വ്യക്തമായി പറയും, ഈ പറയുന്ന കാര്യങ്ങളിൽ വീണ്ടും സംശയവും അജ്ഞാനവും വിവരവും വന്നു കഴിഞ്ഞാൽ പോയി. ശ്രുതിക്ക് വിവരമില്ലെന്ന് തോന്നുന്നു, ഭാഷ്യകാരനും വിവരമില്ലെന്ന് തോന്നുന്നു, അത് വിശദീകരിക്കുന്നവനും വിവരമില്ലെന്ന് തോന്നുന്നു. അത് തോന്നിയാലും ദോഷമില്ല, മറ്റൊരിടും തോന്നാൻ പാടില്ല. അതുകൊണ്ടുകൂടെ വ്യക്തമായി പറയുന്നു എന്താണ് പ്രത്യക്ഷത്വ. ആ വിദ്യ, വിദ്വാന്റെ വിദ്യ, അത് പ്രത്യക്ഷമാണ്. വിവേക വിവേകവും രൂപാധിപ പ്രത്യക്ഷ ഉപലഭ്യത. വിവേക വിവേകങ്ങൾ, ജ്ഞാനവും അജ്ഞാനവും. വിവേക വിവേകം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ധരിക്കും. ജ്ഞാനം അജ്ഞാനം എന്ന് പറയുമ്പം വേറൊന്നും ധരിച്ചുകൊണ്ടേ, കാരണം നമുക്ക് പല ജ്ഞാനവും പല അജ്ഞാനവും. അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ എവിടെയെല്ലാം ജ്ഞാനം അജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം ആത്മാജ്ഞാനം, വേറൊന്നുമില്ല. നാളെ കുറിച്ചുള്ള ജ്ഞാനം, ഇന്നലെ കുറിച്ചുള്ള ജ്ഞാനം, തലഹൃദയജ്ഞാനം, ഇതിനൊന്നും കൂടെ യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ ഉണ്ടായിരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ, അതെല്ലാം ശ്രേഷ്ഠം തന്നെ. പക്ഷെ ഇവിടെ അതിന് പ്രസക്തിയില്ല. ഇവിടെ എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം. ഒരുപാധികൾ പ്രത്യക്ഷ ഉപലഭ്യതേ, ഇതെല്ലാം ഒരുപാധികളെ പോലെ, അത്രയുള്ള അനുസ്ഥാനം, രൂപരസ ഗന്ധങ്ങളെ പോലെ പ്രത്യക്ഷമായി ഉപലഭ്യത അനുഭവപ്പെടുന്നു. എവിടെ? അന്ധകരണത്തും. ഇതെല്ലാം അന്ധകരണത്തിലാണ്, അന്ധകരണത്തിൽ അതനുഭവപ്പെടുന്നു. അഹി രൂപസ്യ പ്രത്യക്ഷസ്യ സദഹ ദുഷ്ടധർമ്മത്വം, രൂപപ്രത്യക്ഷം, ആ ജ്ഞാനം, ആ ജ്ഞാനം ദ്രഷ്ടാവിന്റെ ധർമ്മമല്ല. അത് തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, പരോക്ഷമായി സ്ഥിതി ചെയ്യുന്ന ആത്മധർമ്മമല്ല. ഇതെല്ലാം അദ്വൈതത്തിന്റെ വിചാര രീതികളാണ്. അദ്വൈത തത്വത്തെ എങ്ങനെ ബോധിപ്പിക്കാം, എങ്ങനെ ബോധിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിചാരമാർഗങ്ങളാണ്. ഈ രീതിയിൽ മനസ്സിലാക്കാൻ മറ്റു പല രീതികളുമുണ്ട്. ഇവിടെ ഭാഷകാരൻ ഇങ്ങനെ രീതി അവതരിപ്പിക്കുന്നു. രൂപത്തിന്റെ ജ്ഞാനം അത് ദക്ഷാവിന്റെ ധർമ്മമല്ല, കാണുന്നവന്റെ ധർമ്മമല്ല. എന്ന് വെച്ചാൽ അത് കാരണം കാണുന്നവന്റെ സ്വരൂപമല്ല, രൂപജ്ഞാനം എന്നിടത്ത് രസജ്ഞാനം. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതല്ല ദക്ഷാവ്, അതല്ല ആത്മാവ്, അതല്ല തന്റെ ഉള്ളിൽ അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുകൂടി ഇതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. വന്നാലത് ദ്വൈതമാണ്. അപ്പൊ ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം അദ്വൈതത്തെ സമ്മർദ്ദിക്കുകയല്ല, വേറെ ഏതെല്ലാം തരത്തിൽ ദ്വൈതം സംഭവിക്കാം അതിനെല്ലാം ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറയും. രൂപാധി ജ്ഞാനങ്ങളിലൂടെ, അല്ലെ, ആത്മാവ് ജ്ഞാനസ്വരൂപം എന്ന് പറയും. തന്നിൽ നാനാത്മജ്ഞാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ജ്ഞാനമാണല്ലോ. അപ്പോ നമ്മുടെ അനുഭവത്തിൽ തന്നെ എന്താണോ കാണുന്നുവെന്ന് അറിയുന്നവനായ ഞാൻ, പിന്നെ എന്റെ അറിവ്, അവിടെ ദ്വൈതം വന്നില്ലേ. ആത്മാവ് ജ്ഞാനമാണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരും, ആത്മാവ് ആനന്ദമാണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരും, ആത്മാവ് സത്താണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരും. ഞാൻ സത്താണ്, എന്റെ മുമ്പിൽ കാണുന്ന പല സത്ത്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം സത്തമായി അനുഭവപ്പെടും. ആത്മാവ് സത്ത്, ചിത്ത്, ആനന്ദമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ദ്വൈത പ്രതീതി അടഞ്ഞു, ദ്വൈത ബോധമായിരുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അതൊന്നും ദ്വൈതത്തെ സാധൂകരിക്കുന്നില്ല, അതിലേക്ക് അംഗീകരിക്കുന്നു. ഇതെല്ലാം എന്താണ്? അന്ധക്കരണ ധർമ്മങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന സത്തും ചിത്തും ആനന്ദവും എല്ലാം അന്ധക്കരണ ധർമ്മമാണ്. എന്തുകൊണ്ട്? അതെല്ലാം അനുഭവിക്കുന്ന അന്ധക്കരണത്തിലാണ്. എന്തുകൊണ്ട് ആത്മാവായിക്കൂടാ? അത് അപ്രാപ്യം മനസാസഹ, അത് ബുദ്ധിക്ക് വിഷയമല്ല. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ബുദ്ധിക്ക് വിഷയമാണ്. ആനന്ദമായാലും ശരി, ജ്ഞാനമായാലും ശരി, സത്തായാലും ശരി, അപ്പൊ ബുദ്ധിക്ക് വിഷയമായിരിക്കുന്നത്, പ്രത്യക്ഷമായിരിക്കുന്നത് ആത്മാവായിരിക്കാൻ കഴിയും. അങ്ങനെ ദ്വൈതത്തെ തന്റെ അനുഭവത്തിൽ പ്രകാശിക്കുന്ന ഈ ദ്വൈതത്തെ നിഷേധിക്കുക, അതിന് നിഷേധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ജ്ഞാനം ഏതെന്നാണോ ഈ ദ്വൈതത്തെ നിഷേധിക്കുന്നതിന്, അതാണ് ആത്മജ്ഞാനം. ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനത്തിന് നേരിട്ട് വെളിപ്പെടുത്താൻ കഴിയും, ഈ നിഷേധങ്ങളിലൂടെ അതിന് വെളിപ്പെടുത്താൻ പറ്റും. നേരി നേരി ശ്രുതി അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബോധിപ്പിക്കുന്ന അന്ധക്കരണസ്ഥവും ഈ ജ്ഞാനമെല്ലാം എല്ലാ അനുഭവങ്ങളും അന്ധക്കരണത്തിലെ സംഭവിക്കും. എല്ലാ അനുഭവങ്ങളും ജീവന്റെയാണ്, അതെല്ലാം അന്ധക്കരണത്തിലെ സംഭവിക്കും. ആത്മാവിനെ അറിയുന്നത് ജീവൻ, ആത്മാവിനെ ഉപദേശിക്കുന്നതും ജീവൻ. ഈ അറിവും ആ ഉപദേശത്തിലുള്ള അറിവും എല്ലാം അന്ധക്കരണത്തിലാണ്. അത് ആത്മസ്വരൂപമല്ല. അനഹി രൂപസ്യ പ്രത്യക്ഷസ്യ സദുഹ ദൃഷ്ടധർമ്മത്വം. രൂപം എങ്ങനെയാണ് ദ്രഷ്ടാവിന്റെ ധർമ്മം അല്ലാതിരിക്കുന്നത്, രൂപജ്ഞാനം എങ്ങനെയാണ് ദ്രഷ്ടാവാകാതിരിക്കുന്നത്, അതുപോലെ തന്നെ ആത്മജ്ഞാനവും അവിദ്യ സ്വാനുഭവേന നിരൂപ്യത. അവിദ്യയെ മുഖ്യമായ ഉദാഹരണമായി എടുക്കുന്നു അജ്ഞാനം. അജ്ഞാനം അവിദ്യ എന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ ഒന്നു തന്നെ. സ്വാനുഭവേന നിരൂപ്യത, അജ്ഞാനമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന അങ്ങനെ അനുഭവത്തിലൂടെ നിങ്ങൾ മൂഢോഹം പറയും, ഞാൻ മൂഢനാണ്, എനിക്കറിയാൻ കഴിയുന്നില്ല, ഗുരു പറയുന്ന ആത്മസ്വരൂപത്തെ എനിക്കറിയാൻ കഴിയുന്നില്ല. ഇത് പ്രത്യക്ഷമല്ല, ഇത് മറ്റാരോടൊന്നും ചോദിച്ചിട്ടാണോ മനസ്സിലാക്കുന്നത്? അല്ല, തന്റെ മൂഢതയെ ആർക്കും ബോധിപ്പിക്കാൻ കഴിയില്ല, അതിന്റെ ആവശ്യമില്ല, അതവിടെ നിലനിൽക്കും. അതുപോലെ തന്റെ സ്വരൂപത്തെയും ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല, ആർക്കും ബോധിപ്പിക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? അത് ജ്ഞാനത്തിന് വിഷയമാണ്. അതുകൊണ്ട് ഗുരു ശാസ്ത്രോക്തം എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഏതൊരു ജ്ഞാനമാണോ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാത്തത്, അതേസമയം അതേ ജ്ഞാനം തന്നെ തന്റെ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന മറകളെ നീക്കുന്നു. അതാണ് അവിവിക്തം എന്ന വിജ്ഞാനം. എന്റെ ആ സ്വരൂപജ്ഞാനം അത് മറഞ്ഞിരിക്കുന്നു. ഇതനുഭവം ആ മറയെ മാറ്റുന്ന ഒരു ജ്ഞാനം, അതാണ് ശാസ്ത്രമുണ്ടെങ്കിൽ ഗുരു ഉണ്ടാക്കിയെടുക്ക ശ്രമിക്കുന്നു. അപ്പോ അതും പറയും പലയിടത്തും. എന്താണ്? ശാസ്ത്രത്തിനോ ഗുരുവിനോ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്ന്. എന്തുകൊണ്ട്? കാരണം ആത്മാവിന് ജ്ഞാനത്തിന് വിഷയമില്ല, അതുകൊണ്ട് ആത്മാവിന് ഒന്നിനും പ്രകാശിപ്പിക്കാൻ സാധ്യമില്ല. പിന്നെ ഞാനോ ശാസ്ത്രവും ഗുരുവും അതിനെ പ്രകാശിപ്പിക്കും. ഇനി മറിച്ച് പറയുന്നതാണ്, ശാസ്ത്രവും ഗുരുവുമാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഈ മൂഢതയെ നീക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് ശാസ്ത്രത്തിനും ഗുരുവിനും കഴിയും. അതുകൊണ്ട് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയും. എന്തുകൊണ്ട്? അസ്വരൂപ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടതാണെന്ന് പറയും. എന്തുകൊണ്ട്? ഈ അജ്ഞാനത്തെ നയിക്കുന്ന ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടതാണ്. ഈ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നു ഗുരു. എങ്ങനെ? എന്തുകൊണ്ട്? തന്റെ ജ്ഞാനത്തിന് വിഷയമായിട്ടല്ല, തന്നിലിരുന്ന അജ്ഞാനങ്ങൾ മാറി, അജ്ഞാന സംശയങ്ങൾ മാറി അത് സ്വയം പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വേദാഹം, വേദം, ആദിത്യ വർണ്ണം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഈ ആത്മാവ് പരമാനന്ദമാണ്. ആ പരമാനന്ദമായ ആത്മാവ്, അതിനെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഗുരുവിന് പറയാം. എങ്ങനെ? ഏതർത്ഥത്തിലാണത്? ഈ അനുഗത ജഡ ദുഃഖങ്ങൾ, ഇതിൽ ആരോപിച്ചിരുന്ന അനുഗത ജഡ ദുഃഖങ്ങൾ മാറ്റും മറ്റേതെങ്കിൽ പ്രകാശിച്ച് ആ വിദ്യ കൊണ്ട് ദുഃഖങ്ങൾ മാറി ഈ സാധിച്ചതിനായ ആനന്ദം, ബ്രഹ്മാവിന്റെ ആനന്ദം വരെയുള്ള ആനന്ദം, അതെല്ലാം മാറി കേവലമായ ആത്മാവ് അപരോക്ഷമായി പ്രകാശിക്കുന്നു. അതാണ് പരമാനന്ദം. അവിടെ ആനന്ദ ശബ്ദത്തിന്റെ അർത്ഥത്തെ അല്ല പറയുന്നു. തിന്നിയടുത്ത് വീണ്ടും ഭാഷകാരൻ പറയും, വിഷയഭാവത്തിലുള്ള ആനന്ദമാണ് ആനന്ദ ശബ്ദത്തിന്റെ അർത്ഥം. പരമമായ ആനന്ദം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദം, നമ്മുടെ സങ്കല്പത്തിലുള്ള ആനന്ദം, വിഷയഭാവത്തിലുള്ള ആനന്ദം, ശബ്ദാർത്ഥമായ ആനന്ദം, ആനന്ദത്തെ അല്ല ഗുരു പറയുന്നത്. അതെന്താണ്? അവാച്യമായ അപരോക്ഷമായ ആനന്ദമാണ്. അതിനാനന്ദമെന്ന് അനുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രയോജനമില്ലാത്തതുകൊണ്ട് വീണ്ടും പറയുന്നു. ആനന്ദമെന്നോ സത്തെന്നോ ചിത്തെന്നോ പറയാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ആനന്ദത്തെ പ്രതീക്ഷിക്കേണ്ട. അല്ല, നമുക്ക് ആനന്ദം തന്നെ അനുഭവിക്കണമെങ്കിൽ അതുമാകാം. എന്താണ്? ദേവനാകുക, മനുഷ്യൻ്റെ ആനന്ദം അനുഭവിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. ഗന്ധർവനോ ദേവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ നമുക്ക് ശരിയായ ആനന്ദം അനുഭവിക്കും. പക്ഷെ അതിന് കഥയില്ല. വിദ്യയുടെ വെളിച്ചത്തിൽ അതിനൊന്നും നിലനിൽപ്പില്ല, വിവേകത്തിൽ അതിനൊന്നും സ്ഥാനമില്ല. അപ്പൊ ഗുരു ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? സ്വസ്വരൂപം അപരോക്ഷമായി പ്രകാശിക്കുന്നു, അതിന് മറയ്ക്കുന്ന വികല്പങ്ങളൊന്നുമില്ല. ജ്ഞാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സത്തിനെ സംബന്ധിച്ചോ ആനന്ദത്തെ സംബന്ധിച്ചോ നമ്മുടെ ഭാവനകളൊന്നും അവിടെ ഇല്ല. അതാണ് എന്റെ താല്പര്യം, അതാണ് ശ്രുതിയുടെയും താല്പര്യം. എങ്ങനെയാണോ അജ്ഞാനം പ്രതീക്ഷമായിരിക്കുന്നു, തഥാ വിദ്യ വിവേകം അനുഭൂയതേ. ഇതൊരു സംശയവും വേണ്ട, ജ്ഞാനം പ്രത്യക്ഷമാണ്. ജ്ഞാനത്തിന് പ്രത്യക്ഷമല്ലാതിരിക്കാൻ കഴിയത്തില്ല. വെളിച്ചത്തിന് ഒരിക്കലും ഇരുട്ടായിരിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയും. ഇത് വെളിച്ചമാണ് പക്ഷെ ഇരുട്ടാണെന്ന് പറയാൻ പറ്റും? അത് കഴിയത്തില്ല. വെളിച്ചത്തിന് വെളിച്ചമായി ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് വിദ്യ വിവേകം അത് അനുഭവമാണ്, അത് അനുഭവ സ്വരൂപമാണ്. ആരുടെ അനുഭവം? വിദ്വാന്റെ അനുഭവം. അജ്ഞാന സംശയ വിപര്യങ്ങളെ നീക്കുന്ന വിദ്വാന്റെ അനുഭവം, അതിനാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അത് ആത്മാവ് അനുഭവത്തിന് വിഷയമായതുകൊണ്ടല്ല ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ശങ്കരൻ പിന്നും തങ്ങിയെ തന്നെ. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പല ഭാഷയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആദ്യം കേൾക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയും. ഉപതിസന്ധിച്ച അന്യജ ആത്മനോ വിദ്യാ ബുദ്ധാഹ പറയുന്ന വിദ്വാൻമാർ ഉപതിസന്ധി ഉപദേശിക്കുന്നു. അന്യേഭ്യ ആത്മനോവിദ്യാം തന്റെ വിദ്യ, തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന വിദ്യയെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നു. കേൾക്കുന്നതിന് ഒരു തരത്തിലും ഭ്രമം വരരുത്. താൻ പ്രത്യക്ഷം, തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന വിദ്യയാണ് ഉപദേശിക്കുന്നത്. ഏതൊരു വിദ്യയാണോ തന്നെ ആത്മജ്ഞാനത്തെ നശിപ്പിച്ചത്, ആത്മവിപരീതത്തെ നശിപ്പിച്ചത്, ഇതെല്ലാം ഈ വാക്യവും ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ഒരാൾ പറയുന്നു ഞാൻ ആത്മാവിനെ അറിയുന്നു, അത് ശരിയോ തെറ്റോ എന്നല്ല. ഒരാൾ മറ്റൊരാൾ പറയുന്നു ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു, അത് ശരിയോ തെറ്റോ എന്നല്ല. ഒരാൾ പറയുന്നു ഞാൻ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു, അയാൾ മൂഢനാണ് എന്നല്ല പറയുന്നു. അങ്ങനെ ധരിക്കരുത്. ഈ പറയുന്നതിന്റെയൊക്കെ താല്പര്യം അതെന്താണെന്നാണ്, വിദ്യയുടെ താല്പര്യം എന്താണ്, അവിടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തഥാച അന്യ അവധാരയിൽ കേൾക്കുന്നവൻ എന്റെ താല്പര്യത്തെ മനസ്സിലാക്കും. എന്താണ് ഗുരു പറഞ്ഞതിന്റെ താല്പര്യം? അവധാരയിൽ നിശ്ചയിക്കുന്നു, ഉറപ്പിക്കുന്നു. അപ്പോ ഉപദേശിക്കുന്നവന്റെ ജ്ഞാനവും കേൾക്കുന്നവന്റെ ജ്ഞാനവും ഒന്ന്, വ്യത്യാസമില്ല. എന്താണോ തസ്മാൻ നാമരൂപ പക്ഷസീവ, അത് രണ്ടും നാമരൂപങ്ങളെ പോലെ. വിദ്യ വിദ്യ ച വിദ്യയും അവിദ്യയും ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് ഭ്രമമുണ്ട്. നമുക്ക് ധാരാളം ഭ്രമങ്ങൾ വേറെ ഉണ്ട്, ശരീരം, പ്രപഞ്ചം, നാമരൂപങ്ങൾ, വിഷയങ്ങൾ, ഈശ്വരൻ, പല ഭ്രമങ്ങളും. പറയുന്നു സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഭ്രമം വേണ്ട. അവിടെ എന്താണ് വിദ്യ, എന്താണ് അവിദ്യ, അത് മനസ്സിലാക്കണം. ഇത് രണ്ടും തുല്യമാണ്. നാമരൂപേന ആത്മധർമ്മവും, നാമരൂപങ്ങൾ എങ്ങനെയാണോ ആത്മധർമ്മമല്ലാതിരിക്കുന്നത്, അതുപോലെ ഈ ആത്മവിദ്യയും ആത്മധർമ്മമല്ല, ആത്മസ്വരൂപമല്ല. അതും അജ്ഞാനത്തെ പോലെ തന്നെ. പക്ഷെ രണ്ടിന്റെയും പ്രവർത്തനം വിപരീതമാണ്. ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും പ്രവർത്തനം. ഇരുട്ട് തന്നെ അന്ധനാക്കുന്നു, വെളിച്ചം തന്നെ വഴി നടത്തിക്കുന്നു. അതുപോലെ രണ്ടും തുല്യമാണെങ്കിലും വിദ്യയും അവിദ്യയും, ഒന്ന് തന്നെ സംസാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, വിദ്യ അതിൽ മുക്തനാക്കുന്നു. അതിന് ശ്രുതി പ്രമാണം പറയുന്നു, നാമരൂപയോർ നിർവഹിത ചെയ്തന്തര തദ്ബ്രഹ്മ ഇതി ശ്രുതി അന്തര. ഇതെല്ലാം അന്തര, തന്റെ അന്തരാത്മാവായിരിക്കുന്ന, പ്രത്യേകാത്മാവായിരിക്കുന്ന, ആന്തരിക സ്വരൂപമായിരിക്കുന്ന തദ്ബ്രഹ്മ, ആ പരമാത്മാവ് അത് തന്നെയാണ് നാമരൂപങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നത്, അത് തന്നെയാണ് വിദ്യയെ പ്രകാശിപ്പിക്കുന്നത്, അത് തന്നെയാണ് ഗുരുവായും ശാസ്ത്രമായും പ്രകാശിക്കുന്നത്. ശാസ്ത്രയോനിത്വ ബ്രഹ്മസൂത്രം നമ്മൾ ചർച്ച ചെയ്യും. ഇതി ശ്രുതി അന്തരാ എന്ന് വേറെ ശ്രുതിയിലും പറയുന്നു.